ആ ആളുകൾ റിബാത്തിലേർപ്പെട്ട ആളുകൾ, അവർക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളുടെ അതിർവരമ്പുകൾ സംരക്ഷിക്കുന്ന പട്ടാളക്കാരും മറ്റുമെല്ലാം ഈ പറഞ്ഞതിന്റെ പരിധിയിൽ ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിബാത്തു യൗമിൻ വലൈലതിൻ ഖൈറുൻ മിൻ സ്വയാമി ശഹ്റിൻ വഖിയാമി. ഒരു ദിവസവും ഒരു പകലും ഒരു രാത്രിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ റിബാത്തിലേർപ്പെടുന്നതാണ് ഒരു മാസം മുഴുവൻ സുന്നത്തായ നോമ്പും നിസ്കാരവും നിർവഹിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത്. വഇൻ മാത ജറാ അലൈഹി അമലുഹു അല്ലദീ കാന യഅമലുഹ്. അവൻ റിബാത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ മരണപ്പെട്ടാൽ അവന്റെ അമലുകൾ, അവൻ എന്തെല്ലാം ചെയ്തിരുന്നോ അതെല്ലാം അവന്റെ മേൽ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദിവസം 5 നേരം നിസ്കരിച്ചിരുന്നു, 5 നേരത്തെ നിസ്കാരം ഖിയാമത്താൽ വരെ. തിങ്കളും വെള്ളി നോമ്പ് വ്യാഴം നോമ്പ് വെച്ചിരുന്നു, എല്ലാ തിങ്കളും വ്യാഴം നോമ്പ് നോറ്റതുപോലെ. അങ്ങനെ അവൻ എന്തെല്ലാം നന്മകൾ ചെയ്തിരുന്നോ ആ നന്മകളെല്ലാം അവന്റെ പേരിൽ മരിച്ചാലും രേഖപ്പെടുത്തും. മറ്റേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ അതോടുകൂടി അവസാനിക്കുമെന്ന ഹദീസ്, അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഷയമാണിത്. റിബാത്തിലേർപ്പെട്ട ആളുകൾ, അവർക്ക് ഈ പ്രതിഫലമുണ്ട്. ഇന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ, അള്ളാഹുൽ മുസ്താൻ, പല ആളുകളുടെയും ചില ആളുകളുടെ സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. റിബാത്ത് എന്ന വാക്ക് തന്നെ അവർക്ക് പറയാനറിയില്ല. ഇംഗ്ലീഷ് നോക്കി വായിച്ച് പഠിച്ചിട്ട് അവർ റിബാട്ട് റിബാട്ട് എന്നാണ് സാധാരണ ഇതിനെ പറ്റി പറയാറുള്ളത്. കാരണം ഇംഗ്ലീഷിൽ ടി ആണ്. അപ്പോൾ മിക്ക ആളുകളും ഈ വിഷയം വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. ചില ഒരിക്കൽ ഒരുത്തൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത് ഇതിനൊക്കെ ഒരു പ്രതിഫലമില്ല, ഒരു ദിവസം നിങ്ങൾ റിബാട്ടിന് പോകണം എന്ന് പറഞ്ഞു. അവന്റെ കയ്യിൽ ഇത് റിബാട്ടാണ്. അപ്പൊ റിബാത്ത് എന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ ഇന്ന് നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ISISനെ പോലെയുള്ള ചില നാടുകൾ, രാജ്യങ്ങൾ, അവയുടെ അതിർവരമ്പുകൾ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമല്ല ലഭിക്കാൻ പോകുന്നത്, ശിക്ഷയാണ്, കടുത്ത ശിക്ഷയാണ്. കാരണം ഒരു തെമ്മാടിക്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിന്റെ പ്രതിഫലം മാത്രമേ അവൻ ഉണ്ടായിരിക്കുള്ളൂ. ജനങ്ങളെയും മനുഷ്യരെയും അന്യായമായി കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടിക്കൂട്ടം, ഒരു ഗുണ്ടാസംഘം, ആ ഗുണ്ടാസംഘം അവർ നിൽക്കുന്ന റൂമിന് കാവൽ നിൽക്കുന്ന ബോഡി ഗാർഡിന്റെ പ്രതിഫലം ഉണ്ടാവും. അതല്ലാതെ ഈ തരം ആളുകൾക്ക് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കപ്പെടാവുന്നതല്ല. കാരണം അങ്ങേയറ്റം ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, ഇത്തരം ഹദീസുകളാണ് പലപ്പോഴും അവർ ചില ആളുകളെ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏതുപോലെ ഇരിക്കുന്നത്, ദരിദ്രനായ ഒരാളോട് പോയിട്ട് നിങ്ങൾ സകാത്തിന്റെ ഹദീസ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, സകാത്ത് കൊടുക്കുന്ന ഇത്ര പ്രതിഫലമുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പറഞ്ഞു, ഇയാൾക്ക് അത് ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഒരു മുസ്ലിം, അയാൾക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനുള്ള അവസരമില്ല എങ്കിൽ അയാളുടെ ആഗ്രഹത്തിന് പ്രതിഫലമുണ്ട്. അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ റഹ്മത്തുകളിൽ പെട്ടതാണ്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് അവസരമില്ല. ഉദാഹരണത്തിന്, ഒരാൾക്ക് സകാത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, സദഖ ധാരാളമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്, പണമില്ല, അയാൾക്ക് സദഖ കൊടുക്കുന്നവന്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം ഈ പദം റിബാത്ത് എന്ന പദം പൊതുവെ ഇത്തരം സംഘങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഒന്നാണ്. 2, ഷഹീദ്. ഷഹീദിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ, ഇവിടെ ഷഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിലേർപ്പെട്ട് മരണപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ ഷഹീദായി മരണപ്പെട്ട ആളുകൾ, അവർക്ക് ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല. അവരോട് മലക്കുകൾ ചോദ്യം ചോദിക്കുക പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരിക്കൽ സഹാബികളിൽ ചിലർ റസൂലുള്ളയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എല്ലാ മുഅ്മിനീങ്ങളും ഖബറുകളിൽ ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഷഹീദുകൾ എന്തുകൊണ്ട് ചോദ്യം ചോദിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിബാരിഖതി സുയൂഫി അലാ റാസിഹി ഫിത്നതൻ, വാളിന്റെ തിളക്കം അവന്റെ തലയുടെ മുകളിൽ നിന്ന് ആ പരീക്ഷണം അവന് മതിയായതാണ്, ഇനി വേറെ പരീക്ഷണം വേണ്ട. എന്തതിന്റെ അർത്ഥം? വാളിന്റെ തിളക്കം അവന്റെ തലയുടെ മുകളിൽ നിന്ന് പറഞ്ഞ അത് വാളവന്റെ തലന്റെ മേലെ കൊണ്ടുപോയി പിടിച്ചിട്ട് അവൻ പിന്തിരിഞ്ഞു ഓടിയിട്ടില്ല. ആ പരീക്ഷണം മതി അവന്റെ ഈമാൻ വ്യക്തമായി വേർതിരിച്ചറിയപ്പെടാൻ, ഇനി വേറൊരു പരീക്ഷണത്തിന്റെ ആവശ്യമില്ല. അവൻ പൂർണ്ണ അവൻ ഈമാൻ ഉറച്ച മനുഷ്യനാണ് എന്നതുകൊണ്ടാണ് അവൻ അവിടെ നിന്നത്, അല്ലെങ്കിൽ പേടിച്ചോടിയിരുന്നു. പക്ഷെ അവൻ അവിടെ പിടിച്ചു നിന്നു എന്നത് മതിയായതാണ് അവന് പരീക്ഷണമായി, ഇനി വേറെ പരീക്ഷണം വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറഞ്ഞതായി കാണാം. ഇവരാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം വെള്ളിയാഴ്ച രാവുകളിലോ വെള്ളിയാഴ്ച പകലുകളിലോ മരണപ്പെടുന്ന ആളുകളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്നുള്ള പരീക്ഷണത്തിൽ നിന്ന് കാവൽ നൽകും. അതുകൊണ്ടാണ് നല്ല മരണത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച രാവുകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലുകളിൽ മരിക്കുക എന്നത്. അത് ഒരാൾക്ക് നന്മ പ്രതീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള അടയാളങ്ങളിൽ ഒന്നാണ്, ഉറപ്പു പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷേ ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല മരണമാണോ ഉണ്ടായത് എന്ന് ദ്യോതിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അത് അതിൽപ്പെട്ട ഒരു അടയാളമാണ് വെള്ളിയാഴ്ച രാവുകളിലോ വെള്ളിയാഴ്ച പകലുകളിലോ മരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നതൽ ഖബർ. ഏതൊരു മുസ്ലിമും വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെടുന്നുണ്ട് എങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താതിരിക്കുകയില്ല. അപ്പോൾ ഈ മൂന്ന് വിഭാഗം ഹദീസുകളിൽ വന്നതാണ്. മറ്റു ചില ആളുകൾ കൂടി വന്നിട്ടുണ്ട്, ദൈർഘ്യം വർദ്ധിക്കുമെന്ന ഭയത്താൽ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ചില ആളുകൾ അവർക്ക് ഖബറിലെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കാരണം ഖബറിലെ പരീക്ഷ എന്നത് കടുത്ത പരീക്ഷയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനധികം ചില പണ്ഡിതന്മാർ കുട്ടികൾ, ചെറിയ കുട്ടികൾ അവർ വരെ ഖബറുകളിൽ ചോദ്യം ചോദിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പണ്ഡിതന്മാർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വഹാബികൾ എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുട്ടി, ഒരു ചെറിയ കുട്ടി മരണപ്പെട്ട സന്ദർഭത്തിൽ ആ കുട്ടിക്ക് മയ്യത്ത് നിസ്കരിക്കുന്ന വേളയിൽ അല്ലാഹുമ്മ അഈദുഹു മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ അവനെ നീ ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായി കാണാം. അപ്പോൾ ഖബറിലെ ശിക്ഷ എന്നത് അത്ര കടുത്ത ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, ഖബറിൽ ശിക്ഷയുണ്ട്, അതുപോലെ തന്നെ നന്മ നിറഞ്ഞ പ്രതിഫലങ്ങളുമുണ്ട്. ഇത് ഖുർആനിൽ തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹാഖ ബിആലി ഫിർഔന സൂഅൽ അദാബ്, ഫിർഔനിനും കൂട്ടാളികൾക്കും ഏറ്റവും മോശമായ ശിക്ഷ അവരെ പിടികൂടി, അവരെ വലയം ചെയ്തു. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ. ഈ ആയത്ത് ഖബർ ശിക്ഷയുടെ കാര്യത്തിലുള്ള അടിസ്ഥാനമായ ആയത്താണ്. ആരെങ്കിലും ഖബർ ശിക്ഷ അത് ഖുർആനിലൊന്നും ഇല്ലാന്ന് പറഞ്ഞ് നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് ഓതിയാ മതി. അന്നാറു യുഅറദൂന അലൈഹ, നരകം അവർക്ക് പ്രദർശിപ്പിക്കപ്പെടും. ഗുദുവൻ വഅശിയ, രാവിലെയും വൈകുന്നേരങ്ങളിലും. രാവിലെയും വൈകുന്നേരവും ഫിർഔനിനും കൂട്ടർക്കും നരകം ഇങ്ങനെ കാണിക്കപ്പെടും. വയൗമ തഖൂമു സാഅ അദ്ഖിലു ആല ഫിർഔന അഷദ്ദൽ അദാബ്. അപ്പൊ ചിലപ്പോ പറയും അവര്, ഏയ് അത് നരകത്തിൽ പ്രവേശിച്ച ശേഷമുള്ള കാര്യമാണ്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൊട്ടുശേഷം പറഞ്ഞു, വയൗമ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം അല്ലാഹു പറയും, അദ്ഖിലു ആല ഫിർഔന അഷദ്ദൽ അദാബ്, ഫിർഔനിന്റെ കൂട്ടാളികളെയും ഫിർഔനിനെയും നിങ്ങളെ ഏറ്റവും കടുത്ത ശിക്ഷയിൽ പ്രവേശിപ്പിക്കണം. അപ്പൊ ഏറ്റവും കടുത്ത ശിക്ഷ നരകമാണ്, അതിന് താഴെയുള്ളതാണ് ഖബർ ശിക്ഷ. അത് ഫിർഔനിനും കൂട്ടാളികൾക്കും ഉണ്ടായിരിക്കും എന്ന് നബി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അറിയിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിക്കവേ സലഫുകളിൽ ചിലർ പറഞ്ഞു, സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, അർവാഹു ആലി ഫിർഔന ഫി അജ്വാഫി ത്വൈരിൻ സൂദ്, ഫിർഔനിന്റെ കൂട്ടാളികൾ അവരുടെ ആത്മാവുകൾ കറുത്ത പക്ഷികളുടെ ശരീരങ്ങളിലായിരിക്കും. തഹ്ദു വ തറൂഹു അലന്നാർ, അവരെ രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ മുകളിൽ കൂടെ പറപ്പിക്കും. രാവിലെയും വൈകുന്നേരവും അവർ നരകത്തിന്റെ മുകളിലൂടെ പറക്കും. വദാലിക അർദുഹ, അപ്പോഴാണ് ഫിർഔനിന്റെ ആളുകൾക്ക് ഖബറിൽ നരകം കാണാൻ സാധിക്കുക എന്ന് ചില സലഫുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ആരെങ്കിലും എന്നെക്കുറിച്ചുള്ള ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അവൻ ഉണ്ടായിരിക്കുക ഇടുങ്ങിയ ജീവിതമായിരിക്കും. ഈ ആയത്ത് വിശദീകരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദ്റൂന മൽ മഈശതു ദൻക, എന്താണ് ഈ ഇടുങ്ങിയ ജീവിതം എന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദാബുൽ കാഫിരി ഫി ഖബ്രി, ഒരു കാഫിർ അവന്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതാണ് ഈ ഇടുങ്ങിയ ജീവിതം എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. കാഫിർ അവന്റെ ഖബറി ഇടുക്കും, അങ്ങേറ്റം എടുക്കും, അനങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിൽ കുഫ്ഫാറുകളുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ശിക്ഷകൾ മാത്രമല്ല ഖബറിൽ ഉണ്ടായിരിക്കും, മറിച്ച് പ്രതിഫലങ്ങളും ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷുഹദാക്കളെ കുറിച്ച് പറഞ്ഞു, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ട ആളുകൾ അവർ മരിച്ചുപോയവരാണ് എന്ന് വിചാരിക്കരുത്, മറിച്ച് അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിക്കുന്നവരാണ്, അവർക്ക് അവിടെ റിസ്ക് നൽകപ്പെടുന്നുണ്ട്, അവർക്ക് അവിടെ ഉപജീവനം നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ ഷുഹദാക്കൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിഅമത്തുള്ള ജീവിതമുണ്ട്. ഫരിഹീന ബിമാ ആതാഹും, അവർക്ക് അല്ലാഹു നൽകിയതിൽ സന്തോഷത്തിൽ അങ്ങേയറ്റം ആഹ്ലാദത്തിലാണ് അവർ അവിടെ ജീവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയും. ഈ ആയത്ത് ചിലപ്പോ ചില ഖബറിനെ ആരാധിക്കുന്ന കുബൂരികൾ തെളിവാക്കാറുണ്ട്. കണ്ടില്ലേ, ഷഹീദുകൾ ഷുഹദാക്കൾ അവർ മരിക്കില്ല എന്നല്ലേ ഖുർആനിൽ പറയുന്നത്. അല്ലെ, ഒരിക്കൽ ഒരു അറാബി, ഒരു ആമിയായ ഒരു സാധാരണക്കാരനായ ഒരു അറാബിയോട് ഒരാൾ ഈ ആയത്ത് ഓതി കൊടുത്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, കണ്ടില്ലേ ഞങ്ങൾ ഷഹീദുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കാരണം എന്താ, ഷുഹദാക്കൾക്ക് മരണമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഷുഹദാക്കളെ വിളിച്ച് അവർ ഞങ്ങൾക്ക് പലതും നൽകണമേ എന്ന് അവരോട് പ്രാർത്ഥിക്കും. എന്നിട്ട് തെളിവായിട്ട് ഈ ആയത്തോടി, എന്താ ആയത്ത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അപ്പോൾ ഈ അറബി പറഞ്ഞു, അയാളെ വിളിച്ചു, എന്തൊരു പൊട്ടനാണ് നീ, ആ ആയത്ത് നീ മര്യാദക്ക് വായിക്ക്. എങ്ങനെയാണ് ആയത്ത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നാണ്, യർസുഖൂൻ എന്നല്ല, അവർക്ക് അവിടെ റിസ്ക് നൽകപ്പെടുന്നുണ്ട് എന്നാണ്, അവർ റിസ്ക് നൽകുന്നുണ്ട് എന്നല്ല ആയത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നീ അവരോട് ചോദിക്കണതിൽ അർത്ഥം ഉണ്ടായിരുന്നു, അവർക്ക് തന്നെ അവിടെ റിസ്ക് അള്ളാഹു കൊടുക്കുകയാണ്. അള്ളാഹു തആല അവിടെ പറഞ്ഞത് യുർസഖൂൻ എന്നാണ്, യർസുഖൂൻ എന്നല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരവിടെ റിസ്ക് കൊടുക്കുന്ന ആൾക്കാരല്ല, മറിച്ച് അവർക്ക് തന്നെ അവിടെ റിസ്ക് അള്ളാഹു ആണ് കൊടുക്കുന്നത്. അപ്പൊ അയാൾ അള്ളാഹുവിനോട് നീ ചോദിച്ചാ മതി അല്ലേ. അപ്പൊ ഈ ആയത്ത് ചിലപ്പോ ഒബൂരികളായ ആളുകൾ തെളിവാക്കാറുള്ള ആയത്തുകളാണ്. അതുപോലെ തന്നെ ഖബർ ശിക്ഷ ചിലപ്പോൾ ഈമാനുള്ള ശ്രേഷ്ഠതയുള്ള ചില ആളുകൾക്ക് വരെ ഉണ്ടായേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് ഖബറുകളുടെ അടുക്കൽ കൂടെ അവിടുന്ന് പോയപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദബാൻ, ഈ രണ്ടാളുകൾ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ബികബീർ, വലിയ ഒരു തിന്മ ചെയ്തതുകൊണ്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. ആളുകൾ വളരെ വലിയ ഒരു തിന്മയാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിനല്ല അവരെ അള്ളാഹു ശിക്ഷിക്കുന്നത്, മറിച്ച് അവരെ അള്ളാഹു ശിക്ഷിക്കുന്നത് അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹ്, അതിലൊരാൾ അയാൾ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാതിരുന്നയാളാണ്. മൂത്രമൊഴിക്കുമ്പോൾ അവരെ അവറത്ത് മറ്റുള്ള ആൾക്കാർ കാണുന്നുണ്ട്, അത് ശ്രദ്ധിക്കില്ല. ചില ആൾക്കാർ വഴിയിലൊക്കെ അല്ലെ മൂത്രമൊഴിക്കും, വഴി കൂടെ പോകുന്നവർ ചിലപ്പോൾ അവന്റെ അവറത്ത് ഒരു മറ ഉണ്ടാവുമല്ലോ. രണ്ട് അഭിപ്രായങ്ങൾ, രണ്ട് വിശദീകരണങ്ങൾ ഈ ഹദീസിന് പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഫഖാന യസ്തതിറു മിൻ ബൗലിഹ്, അവൻ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കില്ല. മറ്റൊന്ന്, അവൻ മൂത്രമൊഴിക്കുമ്പോൾ വേണ്ടത്ര അകലം പാലിക്കില്ല മൂത്രമൊഴിക്കുമ്പോൾ. അപ്പൊ മൂത്രം ഇങ്ങനെ ഒഴിക്കുമ്പോൾ അവന്റെ മേത്തേക്ക് തെറിക്കുന്നുണ്ടാവും, പക്ഷെ അത് അവൻ ശരിയായി വൃത്തിയാക്കുകയില്ല, മൂത്രത്തിന്റെ തുള്ളി തെറിച്ചിട്ടുണ്ടാവും. അപ്പൊ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മേത്തേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കാത്ത ആളുകളാണ് എന്ന രണ്ട് അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യവും തെറ്റാണ്. ഒഴിഞ്ഞു നിൽക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, ആളുകൾ നിസ്സാരമായി കാണുന്ന തെറ്റുകളിൽ ഒരു തെറ്റാണ് ഈ പറഞ്ഞത്. ഈ രണ്ട് കാര്യം, ഫഖാനല യസ്തതിറു ബൗലി വഅമ്മൽ ആഖറു ഫഖാന യംഷി ബിൻ നമീമ, രണ്ടാമത്തെയാൾ അയാൾ നമീമത്തുമായി നടക്കുന്ന ആളാണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ അവനൊരു കാര്യം വേറൊത്തിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി എത്തിച്ചു കൊടുക്കും, എന്നിട്ട് അവന്റെ അടുത്ത് കേട്ടിട്ട് അത് ഇവിടെ എത്തിച്ചു കൊടുക്കും. ഇവനാണ് നമീമത്ത് പറയുന്നയാൾ. അപ്പൊ നമീമത്ത് പറയുന്നയാളായിരുന്നു രണ്ടാമത്തെയാൾ. അത് രണ്ടും പൊതുവെ ജനങ്ങൾ വലിയ തെറ്റായി പറയുന്ന ആളല്ല, കാണുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമീമത്ത് ഒരാൾ നമ്മളുടെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നമ്മൾ അവനോട് മിണ്ടാതിരിക്കാൻ പറയില്ല അല്ലെ. ആരെങ്കിലും വന്നിട്ട് നിന്നെ പറ്റി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞോ, ബാക്കി എന്താ പറഞ്ഞേ, പിന്നെന്താ പറഞ്ഞേ അല്ലെ. അവൻ നമീമത്താണ് പറയുന്നത്, മിണ്ടാതിരിക്കുന്നതാണ് പറയേണ്ടത്. നമീമത്ത് പറയാൻ അവനെ കൊണ്ട് സമ്മതിക്കല്ല വേണ്ടത്. ചില ആളുകൾ ഗീബത്ത് പറഞ്ഞാൽ, ഗീബത്ത് എന്ന് പറഞ്ഞ് പറയുന്നതിന് മാത്രമല്ല തെറ്റുള്ളത്, അത് പറയാൻ കൊടുക്കുന്ന പ്രോത്സാഹനത്തിന് തെറ്റുണ്ട്. എന്തുകൊണ്ടാണ് ഗീബത്ത് പറയുന്നത്? നീ അത് കേട്ടിരിക്കുന്നോണ്ടാണ്. നീ അവിടുത്തെ എഴുന്നേറ്റ് പോയാൽ അവന് ഗീബത്ത് പറിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഗീബത്തും നമീമത്തും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, വളരെ ഗുരുതരമായ തെറ്റുകളാണ്. വേറുള്ള ഒരാളെ തെറ്റ് വന്നിട്ട് ഇപ്പുറത്ത് പറഞ്ഞു കൊടുക്കുക, വളരെ മനസ്സ് കടുത്തുപോയ വൃത്തികേടിലായ ആളുകളാണ് നമീമത്ത് അധികരിപ്പിക്കുക. ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ ഒരാൾക്ക് ചിലപ്പോൾ പറ്റിയേക്കാം, അതന്നെ ഗുരുതരമായ തെറ്റാണ്. പക്ഷേ ഇതിങ്ങനെ സ്ഥിരം ഒരു സ്ഥിരം പരിപാടിയായി സ്വീകരിക്കുക എന്നുള്ളത് വളരെ മോശം കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, കടുത്ത നമീമത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഗീബത്ത് നമീമത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരി, ഖബറിലെ ശിക്ഷ, അത് ശരീരത്തിനും ഉണ്ടായിരിക്കും റൂഹിനും ഉണ്ടായിരിക്കും, രണ്ടിനും ഖബറിലെ ശിക്ഷയുണ്ടായിരിക്കും. ശരീരത്തിന് ഖബറിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, റൂഹിന് നമ്മുടെ ആത്മാവിനും ഖബറിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഖബറിലെ ശിക്ഷയിൽ കൂടുതൽ അനുഭവിക്കുക, ശിക്ഷയാണെങ്കിലും പ്രതിഫലമാണെങ്കിലും അത് കൂടുതൽ അനുഭവിക്കുക ആർക്കായിരിക്കും? റൂഹിനായിരിക്കും, ആത്മാവിനായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ദുനിയാവ് ഇവിടെ കൂടുതൽ പ്രാമുഖ്യം, കൂടുതൽ നമുക്ക് അനുഭവിക്കുക ശരീരമാണ് അല്ലെ. അതുകൊണ്ടാണ് മനുഷ്യന്മാർ ശരീരത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ നമുക്ക് കൂടുതൽ അനുഭവ വേദ്യമായിട്ടുള്ളത് ശരീരമാണ് ആത്മാവിനേക്കാൾ. ആത്മാവിനെ കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ദുനിയാവ് ശരീരത്തിന് കൂടുതൽ അവിടെ പ്രാമുഖ്യമുണ്ട്. ഖബറിൽ ആത്മാവിനാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത്. ശരീരത്തിനും പ്രാമുഖ്യമുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പരിഗണനയുള്ളത് ആത്മാവിനാണ് ഖബറിൽ. എന്നാൽ ആഖിറത്തിൽ രണ്ടും ഒരുപോലെ ഉണ്ടായിരിക്കും. നരകത്തിലെ ശിക്ഷയാണെങ്കിൽ അത് ആത്മാവിന് ഒരുപോലെ ആയിരിക്കും, ശരീരത്തിന് ഒരുപോലെ ആയിരിക്കും. സ്വർഗത്തിലെ അനുഭവങ്ങളാണെങ്കിൽ ആത്മാവിന് ഒരുപോലെ ആയിരിക്കും, ശരീരത്തിനൊരുപോലെ. അപ്പൊ അതിന്റെ ആസ്വാദനം ഏറ്റവും പൂർണമായിരിക്കും. രണ്ടും ഒരുപോലെ അനുഭവിക്കാൻ പറ്റും. ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്രകാരമായിരിക്കും ഉണ്ടായിരിക്കുക. ശരി, ഈ കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യം, ഖബറിലെ ശിക്ഷ ആത്മാവിനും ശരീരത്തിനും ഒരുപോലെ ഉണ്ടായിരിക്കുമെന്ന കാര്യം അഹലുസുന്നത്തി വൽ ജമാഅത്തിനിടയിൽ യോജിപ്പുള്ള വിഷയങ്ങളിലൊന്ന്. ഇതിനെ നിഷേധിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഹദീസ് നിഷേധികളായ മടവൂരികൾ. അവർ പറയാറുള്ളത് ചില ആളുകൾ ഖബർ ശിക്ഷ തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഖബറിൽ ശിക്ഷ ഉണ്ട്, പക്ഷെ അത് ആത്മാവിന് മാത്രമാണ്. ഇത് യഥാർത്ഥത്തിൽ ഫൽസഫയുടെ ആളുകൾ, ഫിലോസഫിയുടെ ആളുകൾ അവർ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ബിദ്അത്താണ്. ശരി, അപ്പോൾ ഇതാണ് ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ വിഷയത്തിൽ സുദീർഘമായ അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉണ്ട്. ഈ സന്ദർഭം അത് പറയാൻ യോജിച്ചതല്ല എന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഖബർ ശിക്ഷ അത് കഴിഞ്ഞാൽ രണ്ടാമതുള്ള കാര്യം കാഹളത്തിലൂതുക എന്നതാണ്. കാഹളത്തിലൂതുക എന്നത് സംഭവിക്കുന്നതോടുകൂടി ഖബറിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് എഴുന്നേറ്റ് വരും. അത് വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ പരാമർശിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, യൗമ യൂഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജ. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അന്ന് നിങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നതാണ്. അപ്പൊ കാഹളത്തിൽ ഊതുക എന്നുള്ളത് അന്ത്യനാളിൽ ഉൾപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. കാഹളത്തിൽ ഊതപ്പെടുക എന്നത് രണ്ട് തവണ സംഭവിക്കും. രണ്ട് ഊത്തുകളുണ്ട്, ചില പണ്ഡിതന്മാർ മൂന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലം, കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത് രണ്ട് ഊത്തുകളുണ്ട്. കാഹളത്തിൽ രണ്ട് തവണ ഊതപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുൻഫഖു ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും. ഫലാ യസ്മഉഹു അഹദുൻ ഇല്ലാ അസ്ഗാലീതൻ വറഫഅലീത. അത് കേൾക്കുന്ന ഏതൊരാളും ഒരു ഭാഗം അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഭാഗം ഭൂമിയോട് ചേർന്ന അവസ്ഥയിൽ നിലംപതിക്കും. അത് കേൾക്കുന്ന അവസ്ഥയിൽ മനുഷ്യനിങ്ങനെ ചടിക്കും, ഒരു സൈഡിലേക്കായി അവൻ നിലംപതിക്കും. ഒരു ഭാഗം ഭൂമിയോട് കിടക്കും, ഒരു ഭാഗം അത് കാഹളത്തിലെ ഊത്ത് കേൾക്കുന്ന അവസ്ഥയിൽ ഒരു ഭാഗം കിടക്കും. وأول من يسمعه رجل يلوط حول إبله. ആദ്യം അത് കേൾക്കുന്നയാൾ ഒരു മനുഷ്യനായിരിക്കും. അയാൾ തന്റെ ഒട്ടകത്തിന് കുടിക്കാനുള്ള വെള്ളം ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അയാൾ കേൾക്കുക. ഫയസ്അഖ്, അയാൾ ഇത് കേട്ടുകഴിഞ്ഞാൽ അയാൾ ഉടനെ നിലംപതിക്കും. വയസ്അഖുൻ നാസ്, പിന്നെ അതിനുശേഷം മനുഷ്യന്മാർ ഓരോരുത്തരും. അയാൾ നിലംപതിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ നിലംപതിച്ചു തുടങ്ങും, അവരൊക്കെ താഴോട്ട് വീഴും. ثم يرسل الله مطرا كأنه الطل. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഒരു മഴ ഇറക്കും. അത് തൊല്ല് പോലെ, തൊല്ല് എന്ന് പറഞ്ഞാൽ മനിയ് പോലെ ഉണ്ടായിരിക്കുമെന്ന്, കട്ടിയുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഒരു മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കും. فَتَنْبُتُ مِنْهُ أَجْسَادُ النَّاسِ, അതിൽ നിന്നായിരിക്കും മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുക. ഒരു മഴ ഇങ്ങനെ പെയ്യും, ആ മഴ പെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്മാർ അവരുടെ ഖബറുകളിൽ നിന്ന്, അല്ലെങ്കിൽ വീണുകിടക്കുന്ന ആളുകൾ അവരുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ثُمَّ يُنْفَخُ فِيهِ أُخْرَى, പിന്നീട് നുരുമ്പിപ്പോയ മനുഷ്യന്മാർ അവരുടെ ശരീരം അതിൽ നിന്ന് ഉണ്ടാകും. ഒരു മഴ ഇങ്ങനെ പെയ്യും, ആ മഴ പെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. മുരുമ്പിപ്പോയ ആളുകളൊക്കെ തിരിച്ചിങ്ങനെ മുളച്ചു പൊന്തും, മനുഷ്യന്മാർ പുറത്തേക്ക് വരും. പിന്നീട് ഒരു കാഹളം ഒത്തുകൂടി ഉണ്ടാകും. അപ്പൊ അവരിങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കും, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ അവർ എഴുന്നേറ്റ് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. ശരി, ഈ രണ്ട് ഊത്തുകൾ കാഹളത്തിൽ രണ്ട് തവണ ഊതപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ 40 ഇടവേള ഉണ്ടായിരിക്കും. 40 വർഷമാണോ, 40 മാസങ്ങളാണോ, 40 ആഴ്ചകളാണോ, 40 ദിവസങ്ങളാണോ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടില്ല. റസൂലുള്ള പറഞ്ഞു, മാ ബൈന നഫ്ഖതൈനി 40, രണ്ട് ഊത്തുകൾക്കിടയിൽ, രണ്ട് കാഹളമൂത്തുകൾക്കിടയിൽ 40 ഇടവേളയുണ്ട്. 40 ഇടവേള വർഷമാണോ മാസമാണോ എന്ന കാര്യത്തിൽ കൃത്യമായ പരാമർശം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല. ഇതോടുകൂടി, ഇങ്ങനെ ഊതപ്പെടുന്നതോടുകൂടി, രണ്ട് ഊത്ത് ഉണ്ടാവുന്നതോടുകൂടി, രണ്ടാമത്തേതോടുകൂടി അന്ത്യനാൾ അല്ലെങ്കിൽ യൗമുൽ ഖിയാമ ആരംഭിക്കാം. അതിനുശേഷമാണ് ഖിയാമത്ത് നാള് അല്ലെങ്കിൽ ആഖിറം ആരംഭിക്കുന്നത്. ആഖിറത്തിൽ ആദ്യമായി ഉണ്ടാകുന്നത് ബഅസാണ്, മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കുക എന്നത്. അവർ ഏതൊരവസ്ഥയിലായിരുന്നോ ഇവിടെ ജീവിച്ചത്, ആ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മടക്കും. അവരുടെ ഖബറുകളിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസിനെ കുറിച്ച് പല പേരുകളിൽ പറഞ്ഞിട്ടുണ്ട്. മആദ്, നുഷൂർ, ഖുറൂജ് എന്നീ പദങ്ങളൊക്കെ ബഅസിന് പകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. ബഅസിനെ നിഷേധിക്കുക എന്നത്, അള്ളാഹു മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കും എന്നതിനെ നിഷേധിക്കുക എന്നത് കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു, കാഫിറുകൾ വാദിക്കുന്നു അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന്. ഖുൽ, പറയുക, ബലാ വ റബ്ബി, അല്ല എന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നീട് നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അത് അല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു നൽകും. വദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിന്റെ മേൽ വളരെ എളുപ്പമായ കാര്യമാണ്. അപ്പോൾ ബഅസ് എന്നത്, പുനരുദ്ധാനം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യമാണ്. ധാരാളം തെളിവുകൾ അള്ളാഹു പുനരുദ്ധാനത്തിന് നിശ്ചയിച്ചിട്ടുണ്ട് ഈ ദുനിയാവിൽ തന്നെ. അതിലൊന്ന് അള്ളാഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പുനരുദ്ധാനത്തെ കുറിച്ച് സംശയത്തിലാണെങ്കിൽ, നാമാണ് നിങ്ങളെ ആദ്യം മണ്ണിൽ നിന്ന് പടച്ചത്. ഒരു തവണ പടച്ചവന് രണ്ടാമതൊരു തവണ കൂടി പടക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ബഅസ് എന്നത്, പുനരുദ്ധാനം എന്നത്, അതിന്റെ തെളിവുകളിൽ ഒന്ന് അള്ളാഹു നമ്മളെ ആദ്യത്തെ തവണ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നതിന് തെളിവായി ആകാശഭൂമികളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിർ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ആകാശഭൂമികളെ പഠിച്ചവൻ, അവന് മനുഷ്യരെ ഒരിക്കൽ കൂടി അതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി പടക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലയോ? തീർച്ചയായും എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹ, നിങ്ങളെയാണോ പടക്കാൻ പ്രയാസം, അതല്ല ആകാശത്തെയാണോ? ആകാശത്തെ അവൻ പടച്ചിട്ടുണ്ട്. അപ്പോൾ ആകാശഭൂമികളെ പടച്ചവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഒരിക്കൽ കൂടി മനുഷ്യരെ സൃഷ്ടിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നത് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ അനേകം തെളിവുകൾ വേറെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, എങ്ങനെയാണ് മനുഷ്യരുടെ പുനരുദ്ധാനം സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സുമ്മ യുൻസിലുല്ലാഹു മിനസ് സമാഇ മാഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഒരു മഴ ഇറക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ ഉള്ളി മുളച്ചു വരുന്നത് പോലെ അവർ മുളച്ചു പൊന്തും. ലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല, മനുഷ്യരുടെ ശരീരത്തിൽ ഒന്നും നുരുമ്പിപ്പോകാത്തതായി ഉണ്ടാവില്ല, എല്ലാം മണ്ണിനോട് ചേർന്നിട്ടുണ്ടായിരിക്കും. ഇല്ലാ ആദുമൻ വാഹിദ, ഒരു എല്ലൊഴികെ. വഹുവ അജ്ബുദ്ദനബ്, അതാണ് അജ്ബുദ്ദനബ്. അജ്ബുദ്ദനബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പിൻഭാഗത്തുണ്ടായിരിക്കുന്ന, അവന്റെ ഏറ്റവും ഇടുപ്പിലുണ്ടാവുന്ന, പിന്നിലുണ്ടാകുന്ന നട്ടെല്ലിന് താഴെയുള്ള ഒരു ചെറിയ എല്ലാണ്. ആ എല്ലൊഴികെ ബാക്കിയെല്ലാം മനുഷ്യന്റേത് നുരുമ്പിപ്പോകും. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, അതിൽ നിന്നാണ് ഖിയാമത്ത് നാളിൽ മനുഷ്യർ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ശരി, ബഅസിന്റെ ദിവസം, പുനരുദ്ധാനത്തിന്റെ ദിവസം, അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതായിരിക്കും, കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കും, അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അദീം, അന്ത്യനാളിന്റെ കുലുക്കം, അതിന്റെ പ്രകമ്പനം വളരെ വലുതാകുന്നു. യൗമ തറൗനഹ, നീ അത് കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്ത്, അന്നേ ദിവസം മുല കൊടുക്കുന്ന എല്ലാ സ്ത്രീകളും അവർ തങ്ങളുടെ കയ്യിലുള്ള കുട്ടിയെക്കുറിച്ച് മറന്നുപോകും, അശ്രദ്ധയിലായിപ്പോകും. അല്ലെ, കുട്ടി, മക്കൾ അതിനോട് അവരോട് ഏറ്റവും താല്പര്യവും സ്നേഹവും സ്ത്രീകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് മുല കൊടുക്കുന്ന സമയം. ആ സമയത്ത് കുട്ടിയെ ഇട്ടേച്ച് മാതാവ് ഓടിപ്പോകും, അല്ലെങ്കിൽ മാതാവ് അവരെക്കുറിച്ച് അശ്രദ്ധയിലാകും. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, പ്രസവിക്കാനിരിക്കുന്ന സ്ത്രീകൾ ഇതിന്റെ പേടി കാരണത്താൽ അവർ പ്രസവിച്ചു പോകും. വതറന്നാസ സുഖാറ, അന്നേ ദിവസം മനുഷ്യർ ലഹരി ബാധിച്ചവരെ പോലെ നീ ഇങ്ങനെ കാണും. വമാ ഹും ബിസുഖാറ, അവർക്ക് ലഹരി ബാധിച്ചതല്ല. വലാകിൻ അദാബല്ലാഹി ശദീദ്, മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമായതാണ്. അപ്പോൾ അന്ത്യനാള്, ഈ ചിത്രം നമ്മൾ ശരിക്കും മനസ്സിൽ കാണണം. അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിന്റെ ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി അറിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു പറഞ്ഞു, ഇദശംസു കുവിറത്ത്, അന്നേ ദിവസം സൂര്യന് ഗ്രഹണം ബാധിക്കും, അതിന്റെ വെളിച്ചം കെട്ടുപോകും. സൂര്യന് വെളിച്ചമില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും, സൂര്യന്റെ വെളിച്ചം കാണാനില്ല. വഇദ നുജൂമുൻ കദറത്ത്, നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴും, അതിങ്ങനെ മനുഷ്യന്റെ മേലേക്ക് ഇങ്ങനെ വീഴാൻ, നക്ഷത്രങ്ങൾ, വലിയ നക്ഷത്രങ്ങൾ. വഇദ നുജൂമുൻ കദറത്ത് വഇദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ അതിങ്ങനെ ചലിക്കുന്നുണ്ടായിരിക്കും, അതിങ്ങനെ തെറിച്ചു പോകുന്നല്ലോ പഞ്ഞിക്കെട്ട് പോലെ. പർവ്വതം നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ്, അത്ര വലുതൊന്നുമല്ലാത്ത പർവ്വതമാണ് ഉഹദ് നല, ഉഹദ് മലകൾ. അതിന്റെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ വലിയ വലുപ്പമുണ്ട്. അപ്പോൾ ഹിമാലയം ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒരു പർവ്വതമാണ്. അതുപോലെയുള്ള പർവ്വതങ്ങൾ അതതിന്റെ സ്ഥാനത്ത് നിന്ന് ചലിച്ച് പഞ്ഞിക്കെട്ടുപോലെ അതിങ്ങനെ പറന്നു നടക്കുന്നത് കാണാൻ പറ്റും. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, വഇദൽ ഇശാറു ഉത്തിലത്ത് വഇദൽ വുഹൂഷു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത്, അന്നേ ദിവസം വഇദൽ ബിഹാറു സുജ്ജിറത്, അന്ന് കടലുകൾ, സമുദ്രങ്ങൾ ഇങ്ങനെ കത്തും. നിങ്ങൾക്ക് അതിന്റെ ചെറിയൊരു കാഴ്ച കാണണമെങ്കിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് പുറത്തു വരുന്ന ലാവ നോക്കിയാൽ മതി. അത് അതിന്റെ വീഡിയോകൾ ധാരാളമായി നെറ്റിൽ അവൈലബിൾ ആണ്, നെറ്റിൽ കാണാൻ കിട്ടും. പർവ്വതം പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് പുറത്തു വരുന്ന ലാവയുടെ ദൃശ്യം, അത് കണ്ടുകഴിഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നരകമെന്താണ് എന്നതിന്റെ ഒരു ചെറിയ ചിത്രം കിട്ടും. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഉണ്ടായിട്ടും റസൂലുള്ള പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഉണ്ടായിട്ടും റസൂലുള്ള പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഭാവനയിലും വരാത്തതാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്. സ്വർഗത്തിനെ കുറിച്ചാണ് അത് റസൂലുള്ള പറഞ്ഞത്. നരകത്തിന്റെ കാര്യത്തിലും അത് സത്യമാണ്. മനുഷ്യന്റെ മനസ്സുകളിൽ എത്ര ചിന്തിച്ചാലും ആ ശിക്ഷയുടെ കാഠിന്യം നമുക്ക് ചിത്രീകരിക്കാൻ കഴിയുകയില്ല. അത്ര കഠിനമായ ശിക്ഷയാണ്. അപ്പോൾ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ശരി, ബഅസ് കഴിഞ്ഞാൽ മനുഷ്യർ അവരുടെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാൽ പിന്നീട് സംഭവിക്കുന്നത് ഹശറാണ്. ഹശർ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എല്ലാവരെയും അള്ളാഹു മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടും. മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ ഭൂമിയുടെ രൂപമൊന്നാകെ മാറിയിട്ടുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ്, ഭൂമി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഭൂമിയല്ലാത്ത രൂപത്തിലേക്ക് മാറ്റപ്പെടും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, തുബദ്ദലുൽ അർദു അർദൻ കഅന്നഹ ഫിദ്ല, ഭൂമി അത് വെള്ളിയുടെ രൂപത്തിലേക്ക്, വെള്ളിയുടെ നിറത്തിലേക്ക് മാറ്റപ്പെടും. സ്വർണവും വെള്ളി ഉണ്ടല്ലോ, അതിലെ വെള്ളി, വെള്ളിയുടെ രൂപത്തിലേക്ക് ഭൂമി മാറ്റപ്പെടും. ലം യുസ്ഫക് ഫീഹാ ദമുൻ ഹറാം, ഭൂമി പരിശുദ്ധമായിരിക്കും. ഏതുപോലെ? ഹറാമായ ഒരു രക്തം ചിന്തിയതിന്റെ അടയാളം പോലും അവിടെ ഉണ്ടാവുകയില്ല. വലം യുഅമൽ അലൈഹാ ഖതീഅ, ഒരു തിന്മ പോലും ചെയ്യാത്ത ശുദ്ധമായ പ്രതലമായി ഭൂമി മാറ്റപ്പെടും. മഹ്ഷറിന്റെ ഭൂമി വ്യത്യസ്ത രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ഷറു നാസു യൗമൽ ഖിയാമത്തി അലാ അർദിൻ ബൈദാ, ജനങ്ങൾ അന്ത്യനാളിൽ വെളുത്ത പ്രതലമുള്ള ഭൂമിയിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അവിടെയാണ് അവർ ഒരുമിച്ചു കൂട്ടപ്പെടുക. അത് അഫ്റാ ആയിരിക്കും. അഫ്റാ എന്ന് പറഞ്ഞാൽ ചെറിയ ചുവപ്പ് കലർന്ന വെള്ള നിറമുണ്ടായിരിക്കും, വെള്ളയായിരിക്കും, ചെറിയ ചുവപ്പുണ്ടാവും. കഖുർസതി നഖിയിൻ, ഏതുപോലെ ശുദ്ധമായ മാവിൽ നിന്നുണ്ടാക്കിയതുപോലെ ഉണ്ടായിരിക്കും ഭൂമിയുടെ പ്രതലം. ചില ഹദീസുകളിൽ കാണാം, മുഅ്മിനീങ്ങൾ ഹശറിൽ, മഹ്ഷറിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന വേളയിൽ മുഅ്മിനീങ്ങൾ അവരുടെ ഭക്ഷണം അവർ ഭൂമിയിൽ നിന്നാണ് എടുത്തു തിന്നുക. അവർക്ക് ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷ്യയോഗ്യമാക്കി നൽകും, മാവു പോലെ. അതിൽ നിന്ന് അവർ എടുത്ത് ഭക്ഷിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുഖാരി ഉദ്ധരിച്ച ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ മഹ്ഷറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ രൂപം മാറ്റുന്നതാണ്. മഹ്ഷറിൽ ജനങ്ങൾ ഒരുമിച്ചു കൂടുന്ന വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും മഹ്ഷൂറൂന ഹുഫാതൻ ഉറാതൻ ഗുർല, നിങ്ങൾ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വേളയിൽ നിങ്ങൾ അന്ന് ഉറാത്തായിരിക്കും, നഗ്നരായിരിക്കും, വസ്ത്രമുണ്ടായിരിക്കുകയില്ല. അതുപോലെ നഗ്നബാധരായിരിക്കും, കാലിൽ ചെരുപ്പുണ്ടായിരിക്കുകയില്ല. ഗുർല, ചേലാകർമ്മം ചെയ്യാത്ത രൂപത്തിലായിരിക്കും നിങ്ങൾ വരിക. മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹ് പഠിച്ചത് അതുപോലെ. ഈ കാര്യം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ ഓതിയതായി കാണാം. കമാ ബദഅന ഔവല ഖൽഖ് നുഈദു, നാം അവരെ എങ്ങനെയാണോ ആദ്യത്തിൽ പഠിച്ചത് അതുപോലെ. അതുപോലെ മനുഷ്യരെ അള്ളാഹു തിരിച്ചുകൊണ്ടുവരും. മഹ്ഷറിൽ മനുഷ്യർ, അവർക്ക് വസ്ത്രം ഉണ്ടായിരിക്കില്ല, അവർ കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവില്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് അർ-റിജാലു വന്നിസാ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, അല്ലാഹുവിന്റെ റസൂലെ, ആണുങ്ങൾ ഉണ്ടായിരിക്കും, പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും, അവർ നഗ്നരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നോക്കുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الامر اشد من ان يهمهم ذلك അതൊന്നും ശ്രദ്ധിക്കാനുള്ള അവസ്ഥയിലായിരിക്കില്ല അവർ. കാരണം അന്നേ ദിവസം കാര്യങ്ങൾ അത്രമാത്രം കഠിനമായിരിക്കും, അത്ര വലിയ പേടിയിലായിരിക്കും മനുഷ്യരുണ്ടാവാം. അടുത്ത് നിൽക്കുന്ന പെണ്ണാണോ ആണാണോ, അവൾക്ക് വസ്ത്രമുണ്ടോ ഇല്ലേ, ഇതൊന്നും നോക്കാവുന്ന വേള അവസ്ഥയിലായിരിക്കില്ല മനുഷ്യനെന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ അറിയിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹ്ഷറിൽ എങ്ങനെയാണ് മനുഷ്യർ ഒരുമിച്ചു കൂട്ടപ്പെടുക എന്നത് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെവ്വേറെ അറിയിച്ചിട്ടുണ്ട്. അതിലൊന്ന് അല്ലാഹു പറഞ്ഞു, യൗമ നഹ്ഷുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളായ ആളുകളെ അവരെ മഹ്ഷറിലേക്ക് കൊണ്ടുവരിക നിവേദക സംഘങ്ങളെ പോലെയാണ്. ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ടായിരിക്കും അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ഷറിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെ ആദരിച്ചുകൊണ്ടായിരിക്കും അല്ലാഹു മഹ്ഷറിലേക്ക് കൊണ്ടുവരിക. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വർദ. എന്നാൽ അതിക്രമം പ്രവർത്തിച്ച തെമ്മാടികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ദാഹം കടുത്ത അവസ്ഥയിൽ, കടുത്ത ദാഹമുള്ള അവസ്ഥയിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ മഹ്ഷറിലേക്ക് കൊണ്ടുവരിക എന്ന് ഖുർആനിൽ വന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാഫിറുകൾ അവർ മഹ്ഷറിലേക്ക് എത്തുക മുഖം കുത്തിയ നിലയിലായിരിക്കുമെന്ന് ആയത്തുകളിൽ കാണാം. അല്ലാഹു തആല പറഞ്ഞു, യൗമ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു ഔലിയാ മിൻ ദൂനെ വനഹ്ഷുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വസുമ്മൻ ഉമ്യൻ വബുക്മൻ വസുമ്മ. ഖിയാമത്ത് നാളിൽ അവരെ നാം ഒരുമിച്ച് കൂട്ടുക, അവരുടെ മുഖങ്ങളിലായിരിക്കും, മുഖം കുത്തിയിട്ടായിരിക്കും അവർ നടക്കുക. അവർക്ക് കണ്ണ് കാണുന്നുണ്ടാവില്ല, സംസാരിക്കാൻ കഴിയുകയില്ല, ചെവി കേൾക്കുകയുണ്ടാവില്ല. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് അവർ മുഖം കുത്തി നടക്കുക, മുഖം വെച്ചിട്ട് എങ്ങനെ മനുഷ്യൻ നടക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസല്ലദീ അംശാഹു അലർ റിജ്ലൈനി ഫിദ്ദുനിയാ ഖാദിറൻ അലാ അൻ യംശിയഹു അലാ വജ്ഹിഹി യൗമൽ ഖിയാമ. രണ്ട് കാലുകളിൽ ദുനിയാവിൽ മനുഷ്യരെ നടത്തിയ അള്ളാഹുവിന് മുഖങ്ങളിൽ അവരെ നടത്താൻ കഴിയുകയില്ലേ? ബല വല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന് സാധിക്കും. അപ്പോൾ അന്ത്യനാളിൽ മനുഷ്യർ മുഖം കുത്തിയിട്ടായിരിക്കും നടക്കുക. കാലുമ്പ് നടക്കണേ എല്ലാ കാലുള്ള ആൾക്കാർക്കും നടക്കാൻ പറ്റുന്നുണ്ടാ? ഇല്ല, കാലുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം നടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അള്ളാഹു അതിനുകൂടി കഴിവ് കൊടുക്കണം. കുട്ടികൾ ജനിച്ചാൽ അവർക്ക് കാലുകളുണ്ട്, പക്ഷെ അവർ ഉടനെ നടക്കുന്നില്ല. ചില ആളുകൾ രോഗം വന്നാൽ അവരുടെ കാലുകൾക്ക് നടക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് കാണാം. ചില ആളുകൾക്ക് നടന്നു കഴിഞ്ഞാൽ ബാലൻസ് നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ കാലുണ്ടായതുകൊണ്ട് മാത്രം നടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അള്ളാഹു ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ നാളെ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല മുഖം കുത്തിയ രൂപത്തിൽ നടത്തുമെന്ന് ആയത്തുകളിലും ഹദീസുകളിലും വന്നതായി കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ഷറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാല ദർരി ഫീ സുവരിർ റിജാൽ. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കിബ്രന്മാരായ അഹങ്കാരികളായ ആളുകൾ അവരെ മഹ്ഷറിൽ കൊണ്ടുവരിക ഉറുമ്പിന്റെ വലുപ്പത്തിലായിരിക്കും. ചെറിയ ചുവന്ന ഉറുമ്പ്, അതിന്റെ വലുപ്പത്തിലായിരിക്കും അഹങ്കാരം നടിച്ചു നടന്ന ആളുകളെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. അവരെ മഹ്ഷറിലേക്ക് കൊണ്ടുവരുന്നത് ആ രൂപത്തിലായിരിക്കും. യഖ്ഷാഹുമുസ്സുല്ലു മിൻ കുല്ലി മകാൻ. എല്ലാ ഭാഗങ്ങളിൽ നിന്നും അപമാനം അവരെ പൊതിഞ്ഞിരിക്കും. അവരെ അപമാനം എല്ലാവരും അവരിൽ നിന്ന് നോക്കുന്നുണ്ടാവും. അഹങ്കാരികളായ നടന്നയാളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം അപമാനകരമായ അവസ്ഥയിലായിരിക്കും അവരെ കൊണ്ടുവരിക എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുസാഖൂന ഇലാ സിജ്നിൻ ഫീ ജഹന്നമ യുസമ്മാ ബൂലസ്. ബൂലസ് എന്നു പേരുള്ള ഒരു തടവറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അടക്കും. തഅലൂഹും നാറുൽ അൻയാർ, തീയിനവരെ കരിച്ചു കളയുന്ന തീ, അഗ്നിയെ കത്തിക്കുന്ന അഗ്നി. അതായിരിക്കും അവരെ കത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിക്കുക. അവർക്കവിടെ നൽകപ്പെടുന്നത് യുസ്ഖൗന മിൻ ഉസാറതി അഹ്ലിൻ നാർ തീനത്തൽ ഖബാൽ, തീനത്തുൽ ഖബാൽ എന്നു പേരുള്ള നരകക്കാരുടെ മുറിവുകളിൽ നിന്നും വ്രണങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചലവും പഴുപ്പുമായിരിക്കും അവർക്ക് അവിടെ കുടിക്കാൻ നൽകപ്പെടുക. അഹങ്കരിക്കുന്ന ആളുകൾ, അഹങ്കാരികളായ ആളുകൾക്ക് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷ അതായിരിക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാത്തുരക്ഷിക്കും മറകട്ടെ. അപ്പോൾ സഹോദര, ഇതൊക്കെ മഹ്ഷറിന്റെ കാര്യത്തിൽ വന്ന ചില ഹദീസുകളാണ്. അതുപോലെ തന്നെ മഹ്ഷറിൽ വന്ന പ്രസിദ്ധമായ ഹദീസാണ്, പലരും കേട്ടിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ മഹ്ഷറിൽ മനുഷ്യർ അവരുടെ തലക്കു മുകളിൽ ഒരു മൈല് ദൂരത്തിൽ നാളെ സൂര്യൻ അടുത്ത് നിൽക്കപ്പെടും. അങ്ങനെ ഫതസ്ഹറുഹും, അത് അവരുടെ ശരീരത്തെ ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കും. ഫയകൂനൂന ഫിൽ അറഖി ബിഖദരി അമാലിഹിം, അവരുടെ തിന്മകളുടെ തോതനുസരിച്ച് അവർ വിയർപ്പിൽ മുങ്ങി നിൽക്കും. അള്ളാഹു നമുക്ക് അതിരക്ഷിക്കും മറകട്ടെ. വിയർപ്പിന്റെ തോതൻ, ചില ആൾക്കാർ അവരുടെ കാലിന്റെ അടിഭാഗം, ചില ആളുകൾ അവരുടെ മുട്ടുവരെ, ചില ആളുകൾ അവരുടെ അരക്കെട്ട് വരെ, ചില ആളുകൾ അവരുടെ നെഞ്ചുവരെ, ചില ആളുകൾ മുഴുവനായി അവരുടെ വിയർപ്പിൽ മുങ്ങിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ അറിയിച്ചതായി കാണാം. ഇതാണ് ഹശറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇൻഷാ അള്ളാ ഇനി ഷഫാഅത്തും അതിനുശേഷമുള്ള കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. ഒന്നല്ലെങ്കിൽ ദുഹറിന് ശേഷം, അല്ലെങ്കിൽ മഗ്‌റിബിന് ശേഷമുള്ള സന്ദർഭത്തിൽ നമ്മളിത് വിശദീകരിക്കും ഇൻഷാ അള്ളാഹു തആല. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.